ക്രൈസ്തവർക്കത്ത് ആവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. തിമൊഥെയൊസ് എഴുതിയ ഒന്നാം ലേഖനം 2:5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തിൽ പ്രവാചക ദൗത്യത്തോടൊപ്പം രാജ്യത്വത്തോടും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പൗരോഹിത്യ ശുശ്രൂഷ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയെ മഹാപുരോഹിത മധ്യസ്ഥ പ്രാർത്ഥനയായി കണക്കാക്കുന്നു. ക്രിസ്തുവിൻ്റെ ഐഹ്യകാലത്ത് ചെയ്തിരുന്ന ശുശ്രൂഷ, ആ മധ്യസ്ഥ ശുശ്രൂഷ ഇന്നും കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള വ്യവസ്ഥയും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ വ്യവസ്ഥയാണ് നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. പിതാവാം ദൈവത്തോട് യേശു ക്രിസ്തുവിനുള്ള സമത്വമാണ് മധ്യസ്ഥൻ എന്ന സ്ഥാനത്തിന് കർത്താവിനെ യോഗ്യനാക്കുന്നത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. Hebrews 9:26. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. പ്രൈസ് ദി ലോർഡ്. Hebrews 9:26. ഇതുകൂടാതെ മനുഷ്യരുടെ ബലഹീനതകളോട് സഹതാപം കാണിപ്പാൻ കഴിയുക എന്നത് പ്രധാനമായ ഒരു യോഗ്യതയാണ്. അവൻ പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്ന് കാണുന്നത് പോലെ തന്നെ ആകാശത്തിൽ കൂടെ കടന്നുപോയ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. Hebrews 5:15. ആകയാൽ ദൈവത്തോടുള്ള സമത്വവും മനുഷ്യരോട് സഹതാപവും ഉള്ളവനാണ് മധ്യസ്ഥൻ. അത് യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നവരോട് വ്യക്തിപരമായി താല്പര്യവും മനസ്സലിവും പ്രകടിപ്പിക്കുന്നതാണ് ആ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യം. കർത്താവിൻ്റെ മധ്യസ്ഥ ശുശ്രൂഷയെ കാണിക്കുന്ന ഒരു ഭാഗം ശിമോൻ പത്രോസിനുള്ള ബന്ധത്തിൽ നാം കാണുന്നു. സാത്താൻ യേശുവിൻ്റെ ശിഷ്യന്മാരെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചപ്പോൾ ശിമോൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ തനിക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് ലൂക്കോസ് സുവിശേഷം 22:32 കാണുന്നുവല്ലോ. സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ വേര് അറുത്തു കളയുവാൻ ശ്രമിക്കും. ഇവിടെയും ശ്രദ്ധേയമായ വസ്തുത, കർത്താവിൻ്റെ അനുവാദം കൂടാതെ നമ്മുടെ മേൽ സാത്താൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നതാണ്. ദൈവജനത്തിൻ്റെ മേൽ സാത്താൻ ദൃഷ്ടി വച്ചാലും വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ പ്രയത്നിച്ചാലും അത് മുന്നമേ കർത്താവ് അറിയുന്നതിനാൽ നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഠിനമായി ഓരോ പരിശോധനകൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ നാശത്തിലേക്കല്ല രക്ഷയിലേക്ക് തന്നെ നയിക്കപ്പെടുമെന്ന് ഉറപ്പിക്കുവാൻ അടിസ്ഥാനമുള്ളതായത് യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാണ്. ഒരു ദൈവപൈതലിനെ പിന്മാറ്റത്തിൽ തുടരുവാനിടയാകാതെ, പിന്മാറ്റം വരുവാൻ സാധ്യതയുണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുകയല്ലേ, എന്നാൽ പിന്മാറ്റം തുടരുവാനിടയാകാതെ തിരിഞ്ഞു വരുവാൻ കഴിയുന്നതും ദൈവ നിയോഗം നിവർത്തിപ്പാൻ പ്രാപ്തി പകരുന്നതും ഈ ശ്രേഷ്ഠമായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള മധ്യസ്ഥതയാണ്. ക്രിസ്തു ഭക്തന്മാരുടെ ജീവിതം എത്ര ഭദ്രമാണെന്നതിൻ്റെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പ്രവേശിച്ചു എന്നതാണ്. പ്രിയരെ, നമ്മുടെ ജീവിതം ഭദ്രമാകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മധ്യസ്ഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. Hebrews 9:24 പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നു. ആ മഹത്തായ പ്രവൃത്തിയുടെ ഫലം നമ്മെ ജയാളികളാക്കുന്നതിനെ സഹായിക്കും. നമ്മുടെ സ്വന്തം കരം കൊണ്ട് സ്വന്തം ബലം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയയില്ല. എന്നാൽ നമ്മെ ജയാളികളാക്കുന്നത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ പാപമോചനം ലഭിച്ചവരെങ്കിലും നാം ആരും പാപത്തിന് അധീനരല്ല. വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഒന്ന് യോഹന്നാൻ 2:1-2 നാം ആരും പാപത്തിന് അധീനരല്ല, പാപം ചെയ്യാതിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജയത്തോടെ നിൽപ്പാൻ കഴിയുന്നത്. പ്രിയരെ, അഹരോൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം നീങ്ങിപ്പോയപ്പോൾ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം മാറാത്ത പൗരോഹിത്യമാണ് യേശു ക്രിസ്തു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി, ഇബ്രായ ലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മധ്യസ്ഥനായ മഹാപുരോഹിതനായ യേശു ക്രിസ്തു, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവ് പ്രാപ്തനാകുന്നു. ക്രിസ്തുവിൽ കൂടെ ലഭിച്ച രക്ഷാനിർണയം ലക്ഷ്യത്തിലെത്തുവോളം ഉറപ്പിച്ചു തരുന്ന വസ്തുത യേശു ക്രിസ്തു എന്ന മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചവനായി മധ്യസ്ഥത ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മെന്നോ തകർന്നു പോകേണ്ടവരായിരുന്നു, നമ്മെ വെട്ടിക്കളയേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥിക്കുന്ന ഒരു നല്ല മഹാപുരോഹിതനായി കർത്താവ് ഉള്ളതുകൊണ്ട് മേലാൽ കായ്ച്ചെങ്കിലോ ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി മധ്യസ്ഥിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതുകൊണ്ടാണ് പ്രിയരെ നാം ഇന്നും ജയത്തോടെ നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, മധ്യസ്ഥ ശുശ്രൂഷ എന്നിവ നമ്മോട് ഉള്ള ദൈവസ്നേഹത്തിൻ്റെ വേർപിരിപ്പാൻ കഴിയാത്ത നിലയാണ് വ്യക്തമാക്കുന്നത്. റോമാലേഖനത്തിൽ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, 8:2, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്ന ആര്? ഒരു നീണ്ട നിര പറഞ്ഞിട്ട് പറയുകയാണ്, ഇവയ്ക്കൊന്നിനും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. കാരണം എന്നെ രക്ഷിച്ചു, മാത്രമല്ല എന്നെ ദിനംതോറും നടത്തുന്നു, എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്നു. ആ മധ്യസ്ഥനായ കർത്താവ് താമസമിന വരും, എന്നെ ചേർത്തുകൊള്ളും. പ്രൈസ്. രക്ഷിച്ച അരക്ഷണ്യ പ്രവൃത്തികൾക്കായി നന്ദിയോട് സ്തോത്രം. അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.